ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم انما المؤمنون اخوه فاصلحوا بين اخويكم واتقوا الله لعلكم ترحمون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് അവസാന ശ്വാസം വരെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണം എന്നാണ് ആമുഖമായി വസിയത്ത് ചെയ്യാനുള്ളത്. സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ വചനം നമ്മളൊക്കെ പലപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു ചെറിയ ആയത്താണ് ഓതി വെച്ചിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. ഫാസ്ലിഹു ബൈന അഖവൈക്കും, അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും പിണക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഉണ്ടായാൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, സുലഹുണ്ടാക്കണം. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം. ഇത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെ ഏറെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്താണ്. മുസ്ലിമീങ്ങൾ ഇന്ന് വിവിധ കക്ഷികളിലും പാർട്ടികളിലും ഗ്രൂപ്പുകളിലും ഒക്കെയായി വേറിട്ട് ചിന്തിച്ചെതറി പ്രവർത്തിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിലുള്ള സാഹോദര്യവും സ്നേഹവും സഹകരണവും ഒക്കെ പലപ്പോഴും ഇല്ലാതാവുകയും പരസ്പര ബന്ധങ്ങൾക്കെല്ലാം കക്ഷിത്വത്തിന്റേതായ ഒരു പ്രത്യേക വ്യാഖ്യാനങ്ങൾ വന്നു ചേരുകയും ചെയ്തിരിക്കുന്നു. ഓരോ സംഘടനയിലും പ്രവർത്തിക്കുന്നവർ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആള് മാത്രമാണ് മുസ്ലിം സഹോദരൻ എന്ന നിലക്ക് തനിക്ക് എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ കടപ്പെട്ടവനുള്ളൂ. മറ്റുള്ളവരോടൊക്കെ ഉപരിപ്ലവമായ ഒരു വരണ്ട ഒരു ബന്ധം മാത്രം, ഊഷ്മളമായ സ്നേഹവും നിസ്വാർത്ഥമായ സ്നേഹവും തന്റെ കക്ഷിയിൽപ്പെട്ടവനോട് മാത്രം. തന്റെ കക്ഷിയിൽപ്പെട്ടവൻ ഇനി എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്താൽ തന്നെ അത് സാരമില്ല, നമ്മുടെ ആളല്ലേ. മറ്റു അപ്പുറത്തുള്ളവൻ്റെ ഒരു അബദ്ധം പറ്റിയാൽ അതിനെ ഊതി വീർപ്പിച്ച് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ച് അവനെ വഷളാക്കാൻ നോക്കിയിരിക്കും. ഈ രീതിയിലുള്ള കക്ഷിത്വ മനസ്ഥിതികൾ വളർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിക സാഹോദര്യത്തെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്നുണർത്തണം എന്ന് എനിക്ക് തോന്നിയത്. നമുക്കറിയാം, നമ്മളെല്ലാം മുസ്ലിമീങ്ങളാണ്. ഒരേ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഒരേ ഖുർആനിൽ വിശ്വസിക്കുന്ന, ഒരേ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, അങ്ങനെ പല നിലക്കും ബന്ധപ്പെട്ട മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഉപരി ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഉള്ള ബന്ധമുള്ള ആളുകളാണ് നമ്മൾ. വൽമുഅ്മിനൂന ബഅലുഹും ഔലിയാഉ ബഅല്, വിശ്വാസികൾ പരസ്പരം, അവർ പരസ്പരം സ്നേഹിതന്മാരാണ്, സ്നേഹം കാണിക്കേണ്ടവരാണ്, ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വലാ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹവും ബന്ധവും ആദരവും പലപ്പോഴും വേറെ പലതിനും വഴിമാറുന്നു എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സന്ദേശവുമായി അറേബ്യയിൽ വരുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? ഗോത്രപക്ഷപാതിത്വത്തിന്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സമൂഹമായിരുന്നു. തന്റെ ഗോത്രക്കാരനെ സഹായിക്കുക, തന്റെ ഗോത്രക്കാരനെ എന്ത് അക്രമം ചെയ്താലും അവനെ സംരക്ഷിക്കുക, അതാണ് അസബിയത്തുൽ ജാഹിലിയ, ജാഹിലി പക്ഷപാതിത്വം എന്ന് പറയുന്നത്.
ഓരോ ഗോത്രവും തന്റെ ശത്രുഗോത്രം ഏതാണെന്ന് തിരിച്ചറിയുകയും ചെറുപ്പത്തിൽ കുട്ടികൾ ഉമ്മയിൽ നിന്ന് പാല് കുടിച്ചു വളരുമ്പോൾ തന്നെ തന്റെ ശത്രുഗോത്രമാണ് ഇന്ന ഗോത്രം, അവരോട് എനിക്ക് വിദ്വേഷവും വെറുപ്പും ഉണ്ടായിരിക്കണം, എന്റെ സഖ്യഗോത്രങ്ങൾ ഇതൊക്കെയാണ്, അവരോട് എനിക്ക് സ്നേഹവും ആദരവും ഉണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ഗോത്രപക്ഷപാതിത്വത്തിന്റെ പേരിൽ പരസ്പരം കൊന്നും തിന്നും അടിച്ചും യുദ്ധം ചെയ്തും തലമുറകളുടെ തലമുറകളിലേക്ക് നീങ്ങുന്ന കലഹങ്ങൾ അതിലേർപ്പെട്ടുമാണ് ജാഹിലി സമൂഹം ജീവിച്ചിരുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ സഹോദര്യവുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ഇസ്ലാമിൽ വിശ്വസിച്ചവർ പരസ്പരം ഉണ്ടായിരുന്ന തുല്യതയില്ലാത്ത സ്നേഹം ചരിത്രത്തിൽ ഏറെ പ്രശംസിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ബലവത്തായ ഒരു കെട്ടിടം പോലെ അണിചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുന്ന ആളുകൾ എന്ന് മുഅ്മിനീങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ബദറും ഉഹദും ഖന്ദഖും ഖൈബറും ഒക്കെ ഉണ്ടായപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഉദാത്തമായ സ്നേഹമായിരുന്നു. മക്കയിൽ നിന്നും മദീനയിലേക്ക് മാറി അവിടെ ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടു വന്നപ്പോൾ മക്കയിൽ നിന്ന് ഉള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് സ്വന്തം ദീനുമായി മദീനയിലേക്ക് പോയ മുഹാജിറുകൾ, അവരെ അവിടെ എല്ലാം കൊടുത്ത് ജീവിതം പങ്കുവെച്ച് സഹായിച്ചവർ അവരാണ് അൻസാറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഹാജിറിനെയും ഒരു അൻസാറിനെയും പരസ്പരം സഹോദരന്മാരാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ആയത്ത്, കുടുംബബന്ധ രക്തബന്ധത്തിന്റെ പേരിലാണ് അനന്തരാവകാശം എന്ന ആയത്തിറങ്ങുന്നത് വരെ ഒരു മുഹാജിർ മരിച്ചാൽ അൻസാറിന്റെ സ്വത്ത് കിട്ടും, അൻസാർ മരിച്ചാൽ മുഹാജിറിന്റെ സ്വത്ത് കിട്ടും. ആ രീതിയിലായിരുന്നു അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം സഹോദരന്മാരാക്കിയത്. ഉലുൽ അർഹാമി ബഅദുഹും മൗലാ ബിബഅദിൻ ഫീ കിതാബില്ലാ എന്ന ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് രക്തബന്ധമാണ് അനന്തരാവകാശത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് എന്ന നിയമമുണ്ടായത്. മാത്രമല്ല സഹാബികൾ തമ്മിലുള്ള മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സ്നേഹത്തെ ഖുർആൻ സൂറത്തുൽ ഹജ്റിൽ പറഞ്ഞിട്ടുണ്ട്, വയൂതിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ദാരിദ്ര്യവും വിഷമവും പട്ടിണിയും ഒക്കെ ഉണ്ടെങ്കിലും അവരെ സ്വന്തം ദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് അവർ മുൻഗണന കൽപ്പിച്ചിരുന്നു, മറ്റുള്ളവർക്ക് അവർ മുൻതൂക്കം കൽപ്പിച്ചിരുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുഹാജിറുകളും അൻസാറുകളും തമ്മിലുണ്ടായിരുന്ന ആ സ്നേഹം, അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഇസ്ലാമിക സമൂഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സമൂഹത്തെ പല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അൽ മുഅ്മിനുൽ മുഅ്മിനിക്കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹും ബഅല. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ ഒരു കെട്ടിടത്തെ പോലെയാണ്. ആ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഒരു കെട്ടിടം അത് കുറെ കല്ലുകൾ വെച്ച് പടുത്തുയർത്തിയാൽ അതിന്റെ ഓരോ കല്ലും ആ കെട്ടിടത്തിന് ബലം നൽകുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതിന്റെ മൂലയിൽ നിന്ന് രണ്ട് കല്ലുങ്ങ് വലിച്ചാൽ അത്രയും ബലക്ഷയം അവിടെ ഉണ്ടായി, ഇപ്പുറത്തെ നാലെണ്ണം വലിച്ചാൽ പിന്നെയും ബലക്ഷയം ഉണ്ടായി. അങ്ങനെ ആ കല്ലുകൾ പരസ്പരം കോർത്തു പിടിച്ച് ആ കെട്ടിടത്തിന് ബലം നൽകുന്ന പോലെ ഇസ്ലാമിക സമൂഹത്തിന് ആ വ്യക്തികൾ തമ്മിലുള്ള ഈയൊരുച്ച ബന്ധം ബലവും സുരക്ഷിതത്വവും നൽകുന്നു എന്നാണ് ആ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മസലുൽ മുഅ്മിനീന ഫീ തവാത്തിഹിം വതറാഹുമിഹിം വതആത്തുഫിഹിം കമസലിൽ ജസദ്. മുഅ്മിനീങ്ങളുടെ ഉദാഹരണം പരസ്പരം സ്നേഹിക്കുന്നതിലും പരസ്പരം കരുണ കാണിക്കുന്നതിലും പരസ്പരം കനിവ് പ്രകടിപ്പിക്കുന്നതിലും ഒരു ശരീരത്തിന്റെ ഉദാഹരണം പോലെയാണ്. ശരീരത്തിൽ ഒരു ഭാഗത്തിന് എന്തെങ്കിലും വിഷമം ബാധിച്ചു, ഇതശക്കാമിൻ ഉളുവിൻ, ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റ് അവയവങ്ങളെല്ലാം ഈ അവയവത്തോട് സഹകരിക്കുന്നു, ഉറക്കമൊഴിച്ചുകൊണ്ടും പനി ബാധിച്ചുകൊണ്ടും. നമ്മുടെ വിരല് തീപ്പൊള്ളി ആകെ ചുട്ടു പൊള്ളുന്നു, വിരല് വിരലിന്റെ പണിയൊക്കെ ഞാൻ ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് കയ്യും കാലും ഒക്കെ ഉറങ്ങോ? ഇല്ല, ആ വിരലിന്റെ വേദന ശരീരം മുഴുവൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെയായിരിക്കണം മുഅ്മിനീങ്ങൾ, ഒരാളുടെ വേദന മറ്റേയാളുടെയും വേദനയായിരിക്കണം. നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ കഷ്ടപ്പെട്ടാൽ അവൻ ഏത് നാട്ടിൽ ജീവിക്കുന്നവനാകട്ടെ, അവൻ ഏത് പ്രദേശത്ത് എത്ര അകലെയുള്ളവനാകട്ടെ അടുത്തവനാകട്ടെ, അത് നമ്മുടെ കൂടി വേദനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ശരീരം പോലെ പ്രവർത്തിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ ഉപമകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അന്വർത്ഥമാക്കി ജീവിതത്തിൽ കാണിച്ചു തന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു കണ്ണാടി പോലെയാണ് എന്ന് പറഞ്ഞ ഹദീസ് കാണാൻ സാധിക്കും. കണ്ണാടിയുടെ ധർമ്മം എന്താ? കുറ്റങ്ങളും കുറവുകളും നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെ എന്റെ കുറവുകളും കുറ്റങ്ങളും എന്നോട് പറഞ്ഞ് എന്നെ തിരുത്താൻ ശ്രമിക്കുകയാണ് യഥാർത്ഥ സഹോദരൻ ചെയ്യുക. അത് മറ്റവന്റെ അടുത്ത് എത്തിച്ച് എന്നെ വഷളാക്കാൻ ശ്രമിക്കുകയല്ല. ആ രീതിയിൽ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണത്. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുന്നതായി റസൂൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വജബത്ത് മഹബ്ബതി, അല്ലാഹു പറയാണ് എന്റെ സ്നേഹം നിർബന്ധമായും ലഭിക്കുന്നതാണ്, ലിൽ മുതഹാബ്ബീന ഫിയ, എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്, വൽ മുതജാലിസീന ഫിയ, എന്റെ പേരിൽ പരസ്പരം ഇരിക്കുന്നവർക്ക്, വൽ മുതജാബിരീന ഫിയ, എന്റെ പേരിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക്, വൽ മുതബാദിലീന ഫിയ, എന്റെ വിഷയത്തിൽ പരസ്പരം പണം ചെലവഴിക്കുന്ന ആളുകൾക്ക്. അപ്പൊ നമ്മൾ പരസ്പരം കൂടിയിരിക്കുന്നു എന്തിനു വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. നമ്മൾ പരസ്പരം സന്ദർശിക്കുന്നു, ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നു, നിങ്ങൾ എന്നെ സന്ദർശിക്കുന്നു, എന്തിനു വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സന്ദർശിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ യഥാർത്ഥ സ്നേഹം പരലോകത്തിനും ഈ ലോകത്തും ലഭിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ മുതഹാബ്ബൂന ഫീ ജലാലി ലഹും മനാബിറു മിൻ നൂർ, എന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവർ അവർക്ക് പ്രകാശത്താലുള്ള ചില പീഠങ്ങൾ ഉണ്ടായിരിക്കും. യഗബിതുഹുമുൻ നബിയൂന വശുഹദ, നബിമാരും രക്തസാക്ഷികളും ശുഹദാക്കളും വരെ ആ സ്ഥാനം കിട്ടാൻ ആഗ്രഹിക്കുകയും അതുപോലെ ഉയരാൻ കൊതിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ കാണാം. അപ്പോൾ അള്ളാഹന്റെ പേരിലുള്ള സ്നേഹം അതുണ്ടോ ഇത് നമ്മൾ പരസ്പരം? നമ്മൾ പരസ്പരം പറയും സ്നേഹിക്കും, അവനെന്താ അവനോട് ഇത് വലിയ ഇഷ്ടക്കാരൻ, അവന്റെ പാർട്ണറാണ്, ഓനെറ്റ് തെറ്റിയാലേ നമ്മൾ അന്നം മുടങ്ങും, അവനോട് ഇങ്ങനെ അറ്റ് ചെയ്ത് പോവുകയാണ് നമ്മള്. ഓനോട് എനിക്ക് വലിയ ഇഷ്ടം എന്താ? ഓന്റെ അയൽവാസിയാണ്, അയൽവാസിനോട് തെറ്റിക്കൂടല്ലോ. അല്ലെങ്കിൽ ഓന്റെ കുടുംബക്കാരനാണ്, ഓൻ നമ്മളെ തറവാട്ടുകാരനാണ്, ഏയ് അല്ലെങ്കിൽ ഓൻ നമ്മളെ നാട്ടുകാരനാണ്. അങ്ങനെ പല നിലക്കുള്ള ബന്ധത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കാൻ, അള്ളാഹുവിന്റെ പേരിൽ വെറുക്കേണ്ടി വന്നാൽ വെറുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈമാനിന്റെ പൂർത്തീകരണം. മൻ അഹബ്ബലില്ല വാബ്ഗലില്ല വായത്താലില്ല ഈമാൻ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിന് വേണ്ടി വെറുത്തു, കണ്ടോ, അള്ളാഹുവിന് വേണ്ടി കൊടുത്തു, അള്ളാഹു വേണ്ടി കൊടുക്കാതിരുന്നു, എന്നാൽ അയാളുടെ ഈമാൻ പൂർത്തിയായി, കണ്ടോ. അപ്പൊ അള്ളാഹു വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹു വേണ്ടി വെറുക്കുക, അള്ളാഹു വേണ്ടി കൊടുക്കുക, അള്ളാഹു വേണ്ടി കൊടുക്കാതിരിക്കുക, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാവുക. അതാണ് നിസ്വാർത്ഥമായ സ്നേഹം. കലർപ്പില്ലാത്ത സ്നേഹം എന്ന് പറയുന്നത് അതാണ്. ഇന്ന് നമ്മൾ അള്ളാഹു വേണ്ടിയാണോ സ്നേഹിക്കുന്നത്? മറ്റൊരു ഹദീസിൽ കാണാം, മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. അതിലൊരു കാര്യം എന്താണോ, വഅൻ യുഹിബ്ബൽ മർആ, അയാൾ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അള്ളാഹു വേണ്ടി അല്ലാതെ അയാൾ സ്നേഹിക്കുന്നില്ല. സ്നേഹം അള്ളാഹു വേണ്ടിയാണ്, വേറെന്തെങ്കിലും ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ ഒന്നുമല്ല, അള്ളാഹുവിന് വേണ്ടിയാണ് അയാളെ സ്നേഹിക്കുന്നത്. കാരണം എന്താ? അല്ലെങ്കിൽ നമ്മൾ മുഅ്മിനാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം എന്ന് പറഞ്ഞ് റസൂലുള്ളാ ആണയിട്ട് പറയാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകണോ മുഅ്മിനാകണം. വലാ തുഅ്മിനു ഹത്താ തഹാബു, പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയുമില്ല. അലാ അദുല്ലുക്കും അലാ അലാ മാ തഹാബൂന ബിഹി, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ ഉതകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അതെന്താണ്? ഖാലു ബലാ യാ റസൂലല്ലാ, സഹാബികൾ പറഞ്ഞു അതെ അറിയിച്ചു തന്നാലും റസൂലേ. അപ്പൊ റസൂൽ പറഞ്ഞു അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ അസ്സലാമു അലൈക്കും വ്യാപിപ്പിക്കുക. കണ്ടോ, ഇന്നിപ്പോ എന്താണ് പല പാർട്ടികളും എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മുടെ പാർട്ടിയിൽ പെട്ടവരോട് മാത്രം സലാം പറഞ്ഞാൽ മതി അല്ലേ, മുജജമകളോട് സലാം പറയാൻ പാടില്ല, കാരണം അവര് മുബത്തദീവുകളാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഈ കുട്ടിക്ക് എന്ത് ജമ എന്ത് മുജ, പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ആ വിരോധം വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മുടെ പാപ്പ ആര് മുസ്ലിമീങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിയ നിങ്ങളിപ്പോ ഏതാ പാർട്ടി, എന്നാ അസ്സലാമു അലൈക്കും എന്ന് പറയലാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഏത് ഇസ്ലാമിൽ ഏത് കാര്യമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ചോദിച്ചപ്പോൾ തുതഇമു തആമ, നീ ഭക്ഷണം കൊടുക്കലാണ്, വതഖറഉ സലാമ അലാമൻ അറബ്ത വമല്ല കാരി, പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയലാണ്. അപ്പൊ മുസ്ലിമാണെന്ന് അയാളുടെ വേഷഭൂഷാദികൾ കൊണ്ട് മനസ്സിലായാൽ അയാൾക്ക് സലാം പറയുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതല്ലാതെ ഓനേത് പാർട്ടിക്കാരനായിരിക്കുമെന്ന് ഓന്റെ വേഷം കൊണ്ട് ഊഹിച്ച് നമ്മൾ അങ്ങനെ ആളുകളെ തരംതിരിക്കുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. അതുകൊണ്ട് സലാം എന്ന് പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അഭിവാദ്യമാണ്. ഏത് സമയത്തും പറയാ, ബാപ്പ മരിച്ച് ദുഃഖിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഭാര്യ മരിച്ച് ദുഃഖിച്ചിരിക്കുക, ഓനോടും പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാം. വളരെ സന്തോഷത്തിലുള്ള സമയമാണ്, എന്നാലും പോയിട്ട് അസ്സലാമു അലൈക്കും പറയാം. മനസ്സിലായില്ലേ? അത് ഗുഡ് മോർണിംഗും അതുപോലെ ഗുഡ് ആഫ്റ്റർനൂണും പോലെയൊന്നല്ല. ചില പ്രത്യേക സന്ദർഭത്തിൽ മാത്രം ബാപ്പ മരിച്ച് വിഷമിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് തന്നെ എങ്ങനെ ഉണ്ടാവും? ഒന്നിഷ്ടാവില്ല, ഒന്നൊന്നും ഗുഡ് മോർണിംഗ് അല്ല. അതുപോലെയല്ല സലാമിന്റെ കേസ്. സലാം എപ്പോഴും പിച്ചായിട്ടുള്ളൊരു അഭിവാദ്യമാണ്. അത് മനസ്സിലുള്ള സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കലാണ്. അസ്സലാമു അലൈക്കും പറഞ്ഞ ഇങ്ങോട്ടും അലൈക്കും സലാം വറഹ്മത്തുള്ള, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും അല്ലാന്റെ റഹ്മത്തും ഉണ്ടാകട്ടെ. ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള പറഞ്ഞാൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് തിരിച്ചു പറയണം. എന്നൊക്കെ ഇരട്ടി ഇരട്ടി കൂലി ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിലാണ് സഹാബികൾ ജീവിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ സുവർണകാലം അധികകാലം നീണ്ടു നിൽക്കില്ല, പിശാച് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. ഹജ്ജത്തുൽ വിദായിൽ അവർ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ന ശൈത്താന ഖദ് ഐസൻ യഅബ്ദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്. കണ്ടോ, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിനെ കുറിച്ച് ശൈത്താൻ ഭിന്നിപ്പിക്കുന്ന റസൂൽ പറയാണ്, ഈ ജസീറത്തുൽ അറബിൽ നിസ്കരിക്കുന്ന ആളുകൾ പിശാചിനെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് അവൻ നിരാശപ്പെട്ടിരിക്കുന്നു. അവൻ ഇനി ആരും പൂജിക്കുമെന്ന് അവന് പ്രതീക്ഷയില്ല. വലാക്കിൻ ഫിത്തഹരീശി ബൈനഹും, അവർക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കുന്ന കാര്യം, അതിൽ അവന് യാതൊരു നിരാശയില്ല. അത് കൃത്യമായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. മുസ്ലിമീങ്ങൾക്കിടയിലുള്ള അത്ര ഭിന്നതയും ഛിദ്രതയും വേറെ എവിടെയുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഭിന്നതയും കക്ഷിത്വവും ഉണ്ടാകുന്നു എന്നതാണ്. നാളെ അർശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞ അടുത്ത റസൂൽ എണ്ണി പറഞ്ഞ രണ്ടാളുകൾ ആരാരിയോ? റജുലാനി സഹാബാ ഫില്ലാ, രണ്ടു വ്യക്തികൾ അവർ അള്ളാന്റെ പേര് സ്നേഹിച്ചു. അങ്ങനെ കുറെ കാലം മുന്നോട്ട് പോയി, വസ്തറക്കാലെ, പിന്നെ അള്ളാന്റെ പേരിൽ തന്നെ പരസ്പരം പിരിയും വേണ്ടി വന്നു. അവർക്കാണ് എന്ത് ചെയ്യാ, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുക എന്നത്. അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള സ്നേഹം പരസ്പരം കാത്തു സൂക്ഷിക്കുകയും സ്നേഹിക്കുന്നു എന്ന് പറയുകയും വേണം. ഇനി ഉഹബ്ബുക ഫില്ല, ഞാൻ അള്ളാന്റെ പേരിൽ നിങ്ങളെ സ്നേഹിക്കുന്നു, അത് പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഹബ്ബ റജുലു അഖാഹു, ഒരു വ്യക്തി തന്റെ സുഹൃത്ത് സഹോദരനെ ഇഷ്ടപ്പെട്ടാൽ, ഫലിയുഹ്ബിർഹു അന്നഹു യുഹിബ്ബുഹു, താൻ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന് അയാളോട് പറയണം എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരസ്പരം അവരില്ലാത്ത സന്ദർഭത്തിൽ ആ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ഒരു സഹോദരന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, അത് വലിയ കാര്യം തന്നെയാണ്. അയാൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ നമ്മൾ അയാളോട് ഒരു ബാധ്യത എന്ന നിലക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മലക്ക് പറയും, വലക്ക മിസ്ലു, അതുപോലെ നിനക്കുണ്ടാകട്ടെ. അതാ അപ്പൊ ഡബിൾ ഗുണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായില്ല, തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. എന്താ അസൂയ എന്ന് പറഞ്ഞാ, തന്റെ സഹോദരന് ലഭിച്ചിട്ടുള്ള ന്യാമത്ത് നീങ്ങിപ്പോകണം എന്ന ആഗ്രഹം. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ട, ഓന്റെ തകർന്നാ മതി. ഏയ്, ഓ എന്റെ ഒരു പൊര ഒന്ന് പുളിഞ്ഞാടിയെങ്കിൽ, ഓന്റെ ഒരു മതില് അതൊന്ന് തകർന്നെങ്കിൽ, ഓന്റെ ഒരു വണ്ടി അവനെവിടെയെങ്കിലും മുട്ടിയെങ്കിൽ എന്ന് വിചാരിക്കുക. എനിക്ക് കിട്ടണം എന്നല്ല, അവന്റെ തകർന്നാ മതി, ഞാൻ ഉറക്കം വരും. ഇതിനാണ് ഹസദ് എന്ന് പറയാ. ഇത് വല്ലാത്തൊരു രോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാ ഉല്ലുമമി ഖബലക്കും, നിങ്ങളെ മുമ്പുള്ള സമുദായങ്ങളുടെ രോഗം അത് നിങ്ങളിലേക്കും എഴഞ്ഞഴഞ്ഞു എത്തിയിരിക്കുന്നു. അതെന്താ? അൽ ഹസദ്, അസൂയ, വൽ ബഗ്ല, പരസ്പര വിദ്വേഷം, ഹിയൽ ഹാലിഖ, അതാണ് മുടി വടിച്ചു കളയുന്നത്. കണ്ടോ, മുടിയല്ല വടിക്കുന്നത്, ഹാലിഖത്തു ദീൻ, ദീനെയാണ് വടിച്ചു കളയുന്നത്. ഹാലിഖത്തു ശഹർ, രോമത്തെയല്ല, ഹലക്ക എന്ന രോമം പഠിക്കുന്നതാ പറയാ, ദീനിനെ തന്നെ വടിച്ചു നീക്കി കളയുന്നത് ഹസൂയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. لا تتمنوا على ما فضل الله بعضكم على بعضهم على بعض ام يحسدون الناس على ما اعطاهم الله من فضله الله അവന്റെ ഫദലിൽ നിന്നും ചിലർക്ക് നൽകി എന്നതിൽ അവർ അസൂയ കാണിക്കുകയാണോ എന്ന് ഖുർആൻ സൂറത്തുൽ നിസാഇൽ പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഹസദ് പാടില്ല. ولا تنازشوا, നിങ്ങൾ വാങ്ങാൻ താൽപര്യമില്ലാതെ വിലയേറ്റി പറയരുത്. ഞാൻ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കൊണ്ടിരിക്കുക, ഞാനും അയാൾ നമ്മൾ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്രയത്, അത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, ഒന്ന് ഷിപ്പാക്കാൻ വേണ്ടിട്ട്, ഏഹ് 500, ഞാൻ 900 തരാലോ, എന്നിട്ട് അവനോട് പോയി. അപ്പൊ എന്തായി? കണ്ടോ, അയാൾ 900 തരാൻ തന്നെ അപ്പൊ പോയത്. അപ്പൊ എന്തായി? അപ്പൊ ആ വെറുതെ ബുദ്ധിമുട്ടിക്കാ, അവൻ അസനാദിച്ചു. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹമില്ലാതെ രണ്ടാളുകൾ തമ്മിൽ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീരാ നിങ്ങളിൽ ഇടപെടാൻ പോകരുത്. എന്നിട്ട് അത് ഇവളെ ഏറ്റി പറഞ്ഞിട്ട് സ്വീപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത്. വലാ തനാജസു, മാത്രല്ല വലാ തബാഗദു, നിങ്ങൾ പരസ്പരം കോപം വെക്കരുത്. കോപം മനുഷ്യർക്കിടയിൽ കോപവും വിദ്വേഷവും ഉണ്ടാക്കുന്ന ആരാ? അത് ഷൈത്താനാണ്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമൽ അദാവത വൽ ബഗ്ള, നിങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും അതുപോലെ തന്നെ ശത്രുതയും ഉണ്ടാക്കുന്നത് ആരാണ്? അത് ശത്രുതയുണ്ടാക്കുന്നതും കോപം ഉണ്ടാക്കുന്നതും ഷൈത്താന്റെ പണിയാണ്. അത് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കോപം വെക്കരുത്. വല തദാബറു, നിങ്ങൾ പരസ്പരം സഹകരിക്കാതെ നിസ്സഹകരിക്കരുത്. വല യബി ബഅലുകും വല ബൈ ബഅലിൻ, ഉണ്ടോ? ഒരാൾ ചില കച്ചവടത്തിന് മേത് ചെന്നിട്ട് ഒരാൾ കച്ചവടം പറയരുത്. ഞാൻ സാധനം വാങ്ങി കച്ചവടം ഉറപ്പിച്ച് നിൽക്കുക, അപ്പൊ വന്നിട്ട് പറയരുത് ഐ അയാൾ കൊടുക്കണം എനിക്കതാ, ഞാൻ 10 രൂപ അധികം തരാം, അന്നങ്ങനെ അങ്ങോട്ട് വലിച്ചു കൊടുക്കുക, അത് പാടില്ല. അതിനാ ഒരു സഹോദരന്റെ ദ്രോഹിക്കലാണത്. മാത്രമല്ല വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ സഹോദരങ്ങളായിരിക്കണം. എന്നിട്ട് റസൂൽ പറയാണ് അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളീമുഹു, അവൻ അവനെ ദ്രോഹിക്കരുത്. വലാ യഖ്ദുൽഹു, സഹായിക്കേണ്ട സന്ദർഭത്തിൽ സഹായിക്കാതെ കൈയൊഴിയരുത്. കണ്ടോ, നമുക്ക് സഹായിക്കാൻ സന്ദർഭം ഉണ്ടായിട്ടും നമ്മൾ ആന്തിനാ സഹായിക്കണു, ഇതുകൊണ്ട് എനിക്ക് ബനിഫിച്ച് ഓനൊന്ന് അനുഭവിച്ചോട്ടെ എന്ന് പറയല്ല. ഒരു മുസ്ലിമാണോ, ഓനെ സഹായിക്കണം, സഹായിക്കാതെ കൈയൊഴിയരുത്. വലാ യഖ്ദിബുഹു, അവനോട് കളവ് പറയരുത്. വലാ യഹ്ഖറുഹു, അവനെ നിന്ദിക്കരുത്, നിസാരമാക്കരുത്. അത്തഖ്വാഹുന വൈസീറു ഇലാ ഖദ്രിഹി തലാത മറാത്തിൻ, നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബിഹസ്ബി ബിഹിം മിനശ്ശരി അൻ യഹ്ഖറ അഖാഹുൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുന്നതും അപഹസിക്കുന്നതും തന്നെ ഒരാൾക്ക് കുറ്റമായിട്ട് ശർറായിട്ട് ധാരാളം മതി. കുല്ലുൽ മുസ്ലിം അലൽ മുസ്ലിം ഹറാം ദമുഹു വമാലുഹു വയർമുഹു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ എല്ലാം പവിത്രമാണ്, അവന്റെ രക്തം, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം. അപ്പൊ രക്തം അന്യായമായി ചിന്താൻ പാടില്ല, അന്യായമായി അഭിമാനക്ഷത ഏൽപ്പിക്കാൻ പാടില്ല, അന്യായമായി അവന്റെ സമ്പത്ത് കൈയേറ്റം ചെയ്യാൻ പാടില്ല, അതെല്ലാം പവിത്രത കൽപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ പറഞ്ഞല്ലോ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും ഹറാമുന വഅറാമക്കും, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനങ്ങൾ, അത് പരസ്പരം പവിത്രമാണ് നിങ്ങളുടെ മേൽ. കണ്ടോ, ഏതുപോലെ കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ. ഇത് റസൂൽ പറഞ്ഞ അറഫാ ദിനത്തിലാണ്, ഹജ്ജിന് സമയത്താ. അതുപോലെ തന്നെ ഈ നാടിന്റെ പവിത്രത പോലെ, മക്ക രാജ്യത്താ പറയുന്നത്, ഈ മാസത്തിന്റെ പവിത്രത പോലെ ദുൽഹജ്ജ് മാസം. കണ്ടോ, അത്രമാത്രം പവിത്രമാണ് മുസ്ലിമീങ്ങളുടെ രക്തവും അതുപോലെ തന്നെ അവരുടെ അഭിമാനവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ സ്വയം പരിശോധിച്ചു നോക്കാം, നമുക്കൊക്കെ കൂട്ടുകാരുണ്ടല്ലോ, ഈ മുസ്ലിം സുഹൃത്തുക്കളോടൊക്കെ മനസ്സറിഞ്ഞുള്ള ഒരു സ്നേഹം, അള്ളാന്റെ പേരിലുള്ള സ്നേഹം നമുക്കുണ്ടോ ഇല്ലേ? ഇന്ന് പൊതുവെ ആത്മസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പര വിശ്വാസം അങ്ങേറ്റം വിശ്വസിക്കുന്ന ആളുകൾ ഇല്ലേ ഇല്ല. കാരണം ഓൻ വിശ്വസിച്ചു ബൻ ചതിച്ചു, മറ്റോൻ വിശ്വസിച്ചു ഓൻ ചതിച്ചു, ഇതൊക്കെ കേട്ടിട്ട് ആരും വിശ്വാസമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ, ഈമാന്റെ പേരിൽ പോലും പരസ്പരം വിശ്വസിച്ചവർ ചതിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്കൊരു പേടിയാണ്, എന്നെ ചതിക്കോ 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 എന്നൊരു പേടി. ആ രീതിയിലേക്ക് ആളുകൾ അധപ്പതിച്ചു പോയിരിക്കുന്നു. എന്നാൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാൻ, ആത്മാർത്ഥമായി അള്ളാന്റെ പേരിൽ സ്നേഹിക്കാൻ, ഭൗതികമായി ഏതെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടി അല്ലാതെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം. അങ്ങനെ അള്ളാന്റെ പേരിൽ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ അവനെ സഹായിച്ചത് അള്ളാന്റെ പേരിലാണ്, ഞാൻ അവനോട് സഹകരിച്ചത് അള്ളാന്റെ പേരിലാണ്, അങ്ങനെ പറയാൻ സാധിക്കുന്ന സഹായങ്ങളും സഹകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഓൻ നമ്മൾ സഹായിക്കണോ? നമ്മളെ പാർട്ടിന്റെ ആളാണ്, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളാണ്, അതുകൊണ്ട് പാർട്ടിയോടുള്ള ഒരു കൂറെന്ന നിലക്ക് ഞാൻ അവനെ സഹായിക്കണം. ഓ, നമ്മുടെ പാർട്ടിയിൽ നിന്നോട് ഞാൻ വില വെക്കൂല. ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ ചിന്താഗതി, പാർട്ടിയുടെ പേരിൽ, സംഘടനയുടെ പേരിൽ ഒക്കെയാണ്. ഓ, നമ്മളെ തറവാട്ടിലായതുകൊണ്ട് നമ്മൾ സഹായിച്ചാണ്, ആ തറവാടിത്തത്തിന്റെ പേരിലാണ് സഹായിക്കുന്നത്. ഓ, നമ്മളെ നാട്ടുകാരനായതുകൊണ്ട് സഹായിച്ചതാണ്. ഏയ്, ഓ, നമ്മൾ അപ്പുറത്ത് താമസിക്കുന്ന അല്ലേ, നമ്മുടെ പാർട്ട്ണറാണോ എന്റെ, അതുകൊണ്ട് സഹായിച്ചതാണ്. ഈ രീതിയിലല്ല വേണ്ടത്. അള്ളാന്റെ പേര് സഹായിക്കാൻ, അള്ളാന്റെ പേര് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതിന് സാധിക്കാതിരിക്കാനുള്ള കാരണം എന്താണോ, ഷെയ്ത്താൻ നമ്മൾക്കൊക്കെ കിബിർ വളർത്തി തരുന്നു. ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്ക് ഞാനി ആവശ്യമല്ല, ഈ രൂപത്തിലുള്ള അഹങ്കാര മനസ്ഥിതി, അഹംഭാവ മനസ്ഥിതി ഓരോരുത്തർക്കുണ്ടാവും. അങ്ങനെ വരുന്ന സ്വാഭാവികമായി എന്തുണ്ടാവും, സർവാടിത്തത്തിന്റെ പേരിൽ അഹങ്കരിക്കും, വിജ്ഞാനത്തിന്റെ പേരിൽ അഹങ്കരിക്കും, പണത്തിന്റെ പേരിൽ അഹങ്കരിക്കും, ആരോഗ്യത്തിന്റെ പേരിൽ അഹങ്കരിക്കും. അല്ലെ, ഞാൻ ഇവിടുത്തെ വലിയ തറവാട്ടുകാരനാണ് അല്ലെ. സലഹാസൻ കിബിർന്ന് പറഞ്ഞതാണ് ബക്റുൽ ഹഖ് വഖം തുന്നാർ, സത്യം മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതിരിക്കുക, ജനങ്ങളെ നിസാരമായിക്കാണ്. ഓനക്കാരി ഏഴാം കൂലി, ഞാനൊക്കെ ഇവിടുത്തെ ആരാ, എന്ന് സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാകും. അത് പറയുന്നില്ലെങ്കിലും മോന്റെ പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും അതാണ് കിബിർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അണുത്തൂക്കം കിബിർ ഹൃദയത്തിലുള്ള സ്വർഗത്ത് പോകില്ല എന്ന് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, എന്റെ വസ്ത്രം നന്നായി വൃത്തിയായിരിക്കണം, ഞാൻ ധരിക്കുന്ന ചെരുപ്പ് പോലും നന്നായിരിക്കണം, എനിക്കിഷ്ടമുണ്ട്, അത് അഹങ്കാരമാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, അത് അഹങ്കാരമല്ല, അള്ളാഹു സുന്ദരനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അഹങ്കാരം എന്ന് പറയുന്നത് ഇതാണ്. സത്യം മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതിരിക്കൽ, ബത്റുൽ ഹഖ് വഅംതുന്നാസ്, ജനങ്ങളെ വിസാരമായി കാണലുമാണ്. മറ്റുള്ളവരുടെ കഴിവുകളോ അവർക്കുള്ള മേന്മകളോ യോഗ്യതകളോ ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ കീബറന്മാർക്ക് സാധിക്കില്ല. ഒരാളുടെ സ്ഥാനം ഉപകരിച്ചു കൊടുക്കില്ല, ഞാനാണ് എല്ലാം തെളിഞ്ഞു എന്ന ചിന്താഗതിയായിരിക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇന്ന അല്ലാഹ ഔഹ ഇലയ്യ, അള്ളാഹു എനിക്ക് വഹ്യ നൽകിയിട്ടുണ്ട്, അൻതവാലഉ, നിങ്ങൾ പരസ്പരം വിനയം കാണിക്കണം. അഹങ്കാരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആ വിനയം, താഴ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും വിനയം കാണിക്കണം. നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ മേൽ ഡമ്പ് കാണിക്കാൻ പാടില്ല, അഹങ്കാരം കാണിക്കാൻ പാടില്ല. ആ തരത്തിലുള്ള വിനയം നിങ്ങൾക്കുണ്ടാകണം. ഇന്ന് ലോകത്ത് മുഴുവനും അഹങ്കാരത്തിന്റെ മുഖങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ മുഅ്മിൻ വിനയമുള്ളവനായാൽ അവന് ആ വിനയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവന് സാധിക്കും. ഈ കുറ്റങ്ങളും കുറവുകളും പരതി നടക്കുക, ഏഷണി, പരദൂഷണം, ഇതൊക്കെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാ? അഹങ്കാരത്തിൽ നിന്നാണ്. ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് തോന്നുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും നോക്കാൻ തോന്നുക, എന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കി അത് പരിഹരിക്കാനല്ലേ ഞാൻ ശ്രമിക്കേണ്ടത്? അത് പലപ്പോഴും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് കയറി മുന്നോട്ട് മുന്നോട്ട് കയറുന്ന സ്വഫ്, ഒരു സ്ഥലമുണ്ടല്ലോ, ആ വഴിയിൽ നിൽക്കണ്ടല്ലോ, ഇവിടേക്ക് സ്ഥലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറമൻ ആമന ബിലിസാനിഹി വലം യുഖ്ലി ഈമാനു ഇലാ ഖൽബിഹി, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഈമാൻ തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാതെ പ്രവേശിക്കുകയും ചെയ്യാത്തവരെ, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച് ഈമാൻ കൽബിലേക്ക് കടന്നിട്ടില്ല, അങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ലാത്തവർ, ലാ തുഉദുൽ മുസ്ലിമീന, നിങ്ങൾ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കരുത്, വലാ തുഅയ്യിറൂഹും അവരെ നിങ്ങൾ അപമാനിക്കരുത്, വലാ തതബ്അഉ ഔറാതിഹിം അവരുടെ ന്യൂനതകൾ കുറവുകൾ നിങ്ങൾ പരതി നടക്കരുത്, ആരെങ്കിലും തന്റെ സഹോദരന്റെ ന്യൂനതകൾ പരതി നടന്നാൽ തതബ്ബ അല്ലാഹു ഔറതഹു, അവന്റെ ന്യൂനത അല്ലാഹുവും പരതുന്നതാണ്. വമൻ തതബ്ബ അല്ലാഹു ഔറതഹു, ആരുടെയെങ്കിലും ന്യൂനത അല്ലാഹു പരതാൻ തുടങ്ങിയാൽ എന്താണ്ടാകുക? യുഫ്ലിഹു, അവൻ അല്ലാഹു അവനെ വഷളാക്കും, വലൂ ഫി ജൗഫി റഹ്ലതി, അവനവന്റെ വീട്ടിൽ വാതിലടച്ചിരുന്നാലും. കണ്ടോ, അതുകൊണ്ട് മറ്റുള്ളവരെ അപമാനിക്കാനും മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അത് വാട്സപ്പിലൂടെയും അത് ഫേസ്ബുക്കിലൂടെയും അത് ഫോണിലൂടെയും പറഞ്ഞു നടക്കുക, ഇത് ആളുകളുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. എന്തൊരു വലിയ കുറ്റമാണത്! അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മറ്റു ജനങ്ങളുടെ നല്ല വശങ്ങൾ കാണുവാനും ശ്രമിക്കണം. എല്ലാ തെറ്റുകളും ഞാൻ ഉള്ളതല്ല പറഞ്ഞെന്നാ ചില ആളുകൾ പറയാ. ഗീബത്തിനെ പറ്റി പറഞ്ഞപ്പോ നിങ്ങൾക്ക് അഹാകബിമായക്കറ്, എന്താണ് ഗീബത്ത്? പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ സഹോദരനെ അവന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടമില്ലാത്ത നീ പറയലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ആ സഹോദരന് ഉള്ളതാണെങ്കിലോ? ഉള്ളതാണെങ്കിൽ ഗീബത്ത് പറഞ്ഞു, ഇല്ലാത്തതാണെങ്കിൽ ഗീബത്ത് പറഞ്ഞ കുറ്റമായി, നുണ പറഞ്ഞ കുറ്റമായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഗീബത്തിനെ പറ്റി പറഞ്ഞ എന്താ, നിങ്ങളിൽ ഒരാൾ തന്റെ സഹോദരൻ മരിച്ചു കിടന്നിട്ട് ആ ശവം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? അതിനെ നിങ്ങൾ വെറുക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് പരദൂഷണം പറയുന്നതും. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഒരുപാട് ന്യൂനതകൾ നാളെ പരലോകത്ത് മറച്ചു വെക്കും. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെ ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ വെച്ചിട്ട് നമ്മളെ എല്ലാ കുറ്റങ്ങളും കുറവുകളും നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂനതകൾ ആ മനുഷ്യരെ മുമ്പിൽ വെച്ച് പരസ്യപ്പെടുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് റബ്ബ് മൂടി വെച്ച് മാപ്പാക്കി തരണമെങ്കിൽ അള്ളാഹു സിത്തീർ എന്നൊരു സിഫത്തുണ്ട്. സിത്തീർ എന്ന ചില ആളുകൾ അബ്ദുൽ സത്താർ എന്ന് പേരിടും, അത് അള്ളാഹിന്റെ അടിമ എന്നുള്ള നിലക്കാണ്. പക്ഷെ അള്ളാഹു സത്താർ എന്നല്ല, സിത്തീർ എന്നാണ് ശരിയായ പേര്. അബ്ദുൽ സിത്തീർ ആണ്, അള്ളാഹു സിത്തീർ ആണ്, അള്ളാഹു മറച്ചു വെക്കും നമ്മുടെ ന്യൂനത. ആ മഹാ മനുഷ്യ മഹാസദസ്സിൽ വെച്ച് നമ്മുടെ ന്യൂനത അല്ല വെളിവാക്കിയാൽ എന്താ? അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക? അയാളെ കണ്ടിട്ട് ഓ പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനെ ദോഷങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. അയ്യ നമുക്ക് പറയാൻ പറ്റൂലെങ്കിൽ അയാൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട പറഞ്ഞാൽ അയാൾ മാറ്റുമെന്ന് തോന്നുന്ന ആളിട്ട് നമ്മൾ പറയാ. അയാളത് തിരിച്ച് നന്നാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് അതൊന്ന് പരസ്യമാക്കണം. അതൊന്ന് വാട്സപ്പിൽ ഓനെ ഓനെ ഒന്ന് ചെളിയറിയണം. നമ്മളെ മറ്റുള്ളവരെ ചെളിവാരി എറിഞ്ഞാൽ നമ്മളെ കയ്യിലും കുറച്ച് ചെളിയാവും നമ്മൾ ഓർക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മിൽ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരെ അഭിമാനക്ഷതം വരുത്തുന്ന യാതൊന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു സഹോദരനെ കുറിച്ച് വേറൊരാൾ മോശമായി സംസാരിക്കുക, അയാൾ ഇവിടെ ഇല്ല, നമ്മളെ ഇടപെട്ടു, അങ്ങനെ പറയാൻ പാടില്ല. അയാൾക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്ന ഒരു കാര്യം മുസ്ലിം എന്നാൽ അയാളെ പറ്റി പറയാൻ പാടില്ല എന്ന് നമ്മൾ പ്രതിരോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ നരകത്തെ നമ്മിൽ നിന്ന് തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാമിൻ മുസ്ലിമിൻ യറുദ്ദു അൻ ഇർലി അഖീഹി, ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ സഹോദരന്റെ അഭിമാനത്തെ പ്രതിരോധിച്ചാൽ ഇല്ലാ കാന ഹഖൻ അലല്ലാഹ് അൻ യറുദ്ദഹു നാർ ജഹന്നം, അവനിൽ നിന്നും നരകത്തെ പ്രതിരോധിക്കുക എന്നത് അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാകുന്നു എന്ന്. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ യോഗ്യത എന്ന് പറയുന്നത് തഖ്വയാണ്, നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ, മനുഷ്യരെ നിങ്ങൾ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു, ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഉബ മഖബായില, ചില ഗോത്രങ്ങളും ചില വിഭാഗങ്ങളും ഒക്കെയാക്കി നിങ്ങളെ മാറ്റിയതെന്തിനാ? പരസ്പരം പെരുമ നടിക്കാനല്ല, ഞങ്ങൾ ഉന്നത ഗോത്രക്കാർ, നിങ്ങൾ താഴ്ന്ന ഗോത്രക്കാർ, ഞങ്ങൾ മേൽജാതി, നിങ്ങൾ കീഴ്ജാതി എന്ന് പറയാനല്ല. പിന്നെ ഒലി തയ്യാറപ്പു, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനാണ്, അത് ആ തറവാട്ടൻ ഈ തറവാട്ടുകാരൻ എന്ന് പരസ്പരം മനസ്സിലാക്കാനും പരിചയപ്പെടാനും വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്തഖാക്കും, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവനാകുന്നു. മനുഷ്യന്റെ നന്മയുടെ അടിസ്ഥാനം തഖ്വയാണ്. ലാ ഫളല ലി അറബിയ്യൻ അല അജമിയ്യൻ വലാ ലി അബ്യദ അല അസ്വദ ഇല്ലാ ബിതഖ്വ, ഒരു അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല, ഇല്ലാ ബിതഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. അപ്പൊ തഖ്വയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളങ്ങനെയല്ല ഇന്ന് പണത്തെ മാനദണ്ഡമായി കാണുന്നു, തറവാടിനെ മാനദണ്ഡമായി കാണുന്നു, പലതിനെയും മാനദണ്ഡമായി കാണുന്നു. ഏയ് ഓനക്കേതാ, അത്ര തറവാട് മോശല്ലേ, നമ്മൾ വലിയ തറവാട്ടിയരല്ലേ. ഈ രീതിയിലുള്ള ജാഹിലിയ സ്വഭാവങ്ങൾ ഇന്നും പല ആളുകൾക്കുമുണ്ട്. ജാഹിലിയത്ത് പൂർണ്ണമായും നീങ്ങാത്ത ഒരു സഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ജാഹിലിയത്തിലെ നാലു കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് ഉപേക്ഷിക്കൂല എന്ന് പറഞ്ഞതൊന്നാണ്, വംശപരമ്പരയുടെ പേരിൽ കുത്തിപ്പറയൽ. കണ്ടോ, വംശപരമ്പര നോക്കിട്ട ഞങ്ങളൊക്കെ വലിയ വംശപരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് പറയാം, മറ്റൊരൊക്കെ മോശമാണ് എന്നൊരു തറവാടിന്റെ പേരിൽ കുത്തി പറയുക എന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ഓർമ്മിക്കണം വേണ്ടിയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. മുസ്ലിമീങ്ങളോട് ഇസ്ലാമിന്റെ പേരിലുള്ള, ഈമാനിന്റെ പേരിലുള്ള സ്നേഹവും അതുപോലെ ആ നിരക്കുള്ള സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് ഓരോരുത്തരും പുനഃപരിശോധിക്കണം. അതിനുവേണ്ടിയാണ് ഈ വിഷയം ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥ ഇസ്ലാമിക സാഹോദര്യം, അൽ ഉഖുവത്തുൽ ഇസ്ലാമിയ്യ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഇൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം ഓതി വെച്ച ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന് കഴിഞ്ഞിട്ട് മുഅ്മിനീങ്ങൾ സഹോദരങ്ങൾ മാത്രമാകുന്നു എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു, ഫാസ്ലിഹു ബൈനാ അഖവൈക്കും, നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, സുൽഹുണ്ടാക്കണം. മനുഷ്യന്മാർ തമ്മിൽ പിണക്കവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ കലഹങ്ങളും ഒക്കെ ഉണ്ടായി വരും. പക്ഷെ അത് അങ്ങനെ തന്നെ നിലനിർത്തല്ല വേണ്ടത്, രണ്ട് ഭാഗത്തും കൂടിയിട്ട് അതിനെ ഊതി ഊരിപ്പിക്കാൻ ശ്രമിക്കല്ല വേണ്ടത്. രണ്ട് വ്യക്തികൾ തമ്മിലാകാം, രണ്ട് കുടുംബങ്ങൾ തമ്മിലാകാം, രണ്ട് വിഭാഗങ്ങൾ തമ്മിലാകാം, അങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ കലഹങ്ങളും ഒക്കെ ഉണ്ടാവും. എന്താ വേണ്ടത്? നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. സുൽഹുണ്ടാക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമുക്കറിയാം ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ വർഷങ്ങളായി പണങ്ങി നിൽക്കുന്നു. തൊട്ടടുത്ത അയൽവാസികൾ തമ്മിൽ അന്വേഷിച്ച് നോക്കിയാൽ വളരെ നിസ്സാരമായ കാരണമായിരിക്കും. കുടുംബങ്ങൾ തമ്മിൽ അങ്ങനെ പലരും തമ്മിൽ കാലങ്ങളോളം പിണങ്ങി നിൽക്കുന്നു. പിണങ്ങിയാൽ പിന്നെ എന്താ ഉണ്ടാകുക? അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും, ഏച്ചണി പറയും, പരദൂഷണം പറയും, അങ്ങനെ അമലുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളൊരാളെ ഏച്ചണി പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, എന്നാൽ അള്ളാഹുവിന് കണക്കെങ്ങനെ തീർക്കുക? പരലോകത്ത് നമ്മുടെ അമലിന് തോനു കൊടുക്കും, മനസ്സിലായില്ലേ? അതിനകത്തൊന്നും അമലില്ലെങ്കിൽ ഓന്റെ തിന്മത്തി അമ്മക്ക് തരും. അതല്ലേ സംഭവിക്കാൻ പോകുന്നത്? ഇതാർക്കെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ സൂക്ഷിക്കണം. അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദർജത്തി സിയാമി വസദഖത്തി വസ്സലാ, നിങ്ങൾക്ക് ഞാൻ നോമ്പിനേക്കാളും സദഖയേക്കാളും നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠനായ പദവിയുള്ള ഒരു കാര്യത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു ബല, അറിയിച്ചു തന്നാലും. ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈൻ, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലാണത്. തെറ്റ് നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും പണിയാൽ പോലും എന്തണ്ടാകും പോണത്, ഭാര്യന്റെ വീട്ടുകാർ വേറെ മീറ്റിംഗ് കൊടുക്കും, ഭർത്താവിന്റെ വീട്ടുകാർ വേറെ മീറ്റിംഗ് കൊടുക്കും, ഓനിൽ പാഠം പഠിപ്പിക്കണമെന്ന് പെണ്ണിന്റെ ആളുകള്, നമ്മൾ വിട്ടുകൊടുക്കരുതെന്ന് ഇവന്റെ ആളുകളും. അതല്ലേ ആ രൂപത്തിലാണ് ഇപ്പൊ നടന്നു പോണത്. അയൽവാസികൾ തമ്മിലുണ്ട് അല്ലെങ്കിൽ പാർട്ടികൾ ഇടപെടും. നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെയാണ്, പാർട്ടി ഇടപെടും. പാർട്ടി ആഫീസിൽ വിളിച്ചിട്ട് പറയുന്നതാണ് അവിടെ ഹക്കും ബാസിനൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പാർട്ടി താല്പര്യം അവിടെ ആരെ സംരക്ഷിക്കലാണ്, അവനെ സംരക്ഷിക്കും. ഈ രീതിയിലാണ് ഇത് എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ അള്ളാഹുവിന്റെ പേരിൽ യോജിപ്പുണ്ടാക്കാൻ, ശരിയായ സുലഹ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ലൈസൽ കദ്ദാബുൽ ലദീ യുസ്ലിഹു ബൈനന്നാസ് ഫയുന്മി ഖൈറൻ വയഖൂലു ഖൈറ, കളവ് പറയാനുള്ളത് വലിയ കുറ്റമാണ് ഇസ്ലാമിൽ. പക്ഷെ പരസ്പരം സുലഹ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വാസ്തവ വിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഇവൻ പറഞ്ഞതൊക്കെ മറ്റവനോട് പറഞ്ഞാൽ ചിലപ്പോൾ രഞ്ജിപ്പുണ്ടാവില്ല, മറ്റവൻ പറഞ്ഞൊക്കെ അങ്ങനെ തന്നെ ഇവനോട് പറഞ്ഞാൽ രഞ്ജിപ്പുണ്ടാവില്ല. അപ്പൊ പറയാത്ത ചില കാര്യങ്ങൾ പറയാൻ സുലഹിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാൽ പോലും അയാൾ കളവ് പറയുന്ന ആളല്ല, അയാൾ നന്മയെ വളർത്തുകയും നല്ലത് പറയുകയുമാണ് ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. സുലഹ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വത്തഖുല്ല, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുലഹിലും അള്ളാഹനെ സൂക്ഷിക്കണം. എന്നാൽ സുലഹ് ഉണ്ടാക്കിയാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചേക്കാം. മുസ്ലിമീങ്ങൾ തമ്മിൽ പിണങ്ങുന്നതിനെ പറ്റി റസൂൽ പറഞ്ഞു, മൂന്ന് ദിവസത്തിലധികം ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരു മുസ്ലിമിനോട് പിണങ്ങാൻ പാടില്ല. ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹുൽ മുസ്ലിമ ഫൗക സലാത്തി ലയാലി, മൂന്ന് ദിവസത്തിലധികം ഒരു മുഅ്മിൻ തന്റെ മുഅ്മിനായ മറ്റൊരു സഹോദരനെ വെടിഞ്ഞ് ബഹിഷ്കരിക്കാൻ പാടില്ല. യൽസഖിയാനി, രണ്ടു ആളും കണ്ടുമുട്ടുന്നു, ഫയുഅരിദു ഹാദാ ഫയുഅരിദാ, ഇവൻ അങ്ങോട്ട് തിരിഞ്ഞു അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു, മുഖത്ത് നോക്കാൻ വരെ തയ്യാറില്ല, സലാം പറയുന്നില്ല, സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ വീട്ടിൽ കയറില്ല, ഞാൻ എന്റെ മുണ്ടുമില്ല, ഞാനോട് സലാം പറയില്ല, ഇങ്ങനെ പടങ്ങി നിൽക്കുകയാണ്. അങ്ങനെ പടങ്ങി നിന്ന് ആ പണക്കത്തിൽ മരിച്ചാൽ അവസരം തരങ്ങള് ഫമൻ ഹജറ ഫൗക സലാത്തിൻ ഫമാത ദഖലന്നാർ, ആരെങ്കിലും ഒരു സഹോദരനെ ബഹിഷ്കരിച്ചു എന്നിട്ടോ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസത്തിലധികം ബഹിഷ്കരിച്ചു, ആ സമയത്ത് അയാൾ മരിച്ചാൽ അയാൾ നരകത്തിലാണ്. നഅ്ദുബില്ല, എത്ര ഗൗരവമുള്ള കാര്യ. ശരഇയായ കാരണം ഉണ്ടായാൽ ഇപ്പൊ നമുക്ക് പണങ്ങാം. ഇപ്പൊ നിസ്കരിക്കാത്ത ഒരു സഹോദരൻ, ഒരുപാട് നമ്മൾ പറഞ്ഞ് നിസ്കരിക്കാൻ, ഒന്ന് നിസ്കരിക്കുന്നില്ല, പലിശയാണ്, പലിശ എന്ന് ഒഴിവാക്കാൻ ഒരുപാട് പറഞ്ഞു, ഒന്ന് നിൽക്കുന്നില്ല, ഹറാമായ കച്ചവടം ഒഴിവാക്കാൻ പറഞ്ഞു, ഒന്ന് ഒഴിവാക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഞാനും നേരിട്ട് ബന്ധമല്ല എന്ന് പറഞ്ഞ് നമുക്ക് അവനുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കാം. അത് ശരഇയായ കാരണങ്ങളാലാണ്. അതും നബി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊരു തെറ്റ് കണ്ടാൽ ശക്തി കൊണ്ട് കൈകൊണ്ട് തടയാ ഉപയോഗിച്ച് കൈകൊണ്ട് തടയണം, അതിന് കയ്യിലേക്ക് നാവുകൊണ്ട് എതിർക്കണം. അതിനും കഴിയാത്ത ഘട്ടമാണെങ്കിൽ ആ തിന്മയിൽ നിങ്ങൾക്ക് പങ്കാളിത്തമില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ നിസ്സഹകരിച്ചു മാറി നിൽക്കണം. അപ്പൊ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. ശരഇയായ കാരണത്താൽ ശരഇൽ ഹജറുണ്ട്, ഒരാളെ ബഹിഷ്കരിക്കേണ്ടി വന്നാൽ നബി സഹാബിയും കൂടി യുദ്ധത്തിന് വരാത്തുള്ള ബഹിഷ്കരിച്ച് ഉണ്ടാകുന്ന സന്ദർഭം ഉണ്ടായിരുന്നു, അത് ശരഇയിൽ അനുവദിക്കപ്പെട്ട ഹജറാണ്. അതിന് അതിൻ്റെതായ ചില വ്യവസ്ഥകളുണ്ട്, അത് ഹജർ ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും, അസ്നേഹത്തുണ്ടാകും, അതൊക്കെ നോക്കണം. ഇതല്ല, ഇത് നിസ്സാര കാരണങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണങ്ങുക, എന്നിട്ട് അങ്ങോട്ട് കിട്ടും പുലഭ്യം പറയുക, അതെല്ലാം വളരെ തെറ്റായ കാര്യങ്ങളാണ്. അതെല്ലാം മുസ്ലിമായ മനുഷ്യൻ മുനാഫിക്കാകുമ്പോഴാണ് അതൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? മുനാഫിക്കിന്റെ ലക്ഷണം പറഞ്ഞ അടുത്ത് പറഞ്ഞു മൂന്ന് ലക്ഷണങ്ങൾ, പ്രത്യക്ഷമായി അമലിൽ കാണുന്ന മൂന്ന് ലക്ഷണമുണ്ട്. എന്തൊക്കെയാണ്? ഇതാ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയുക. വൈദാ വഅദ അഖലഫ, വാഗ്ദത്തം ചെയ്താൽ, കരാർ ചെയ്താൽ അത് ലംഘിക്കുക. വൈദഉത്തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. വൈദാ ഖാസമ ഫജറ, തമ്മ് തെറ്റിയാൽ പുലഭ്യം പറയുക. ഈ നാല് സ്വഭാവം ഉണ്ടോ അവര് മുനാഫിക്കാണ്. നാല് മുനാഫിക്ക് അമലിലുള്ള നിഫാഖ് പിന്നെ പിന്നത് വിശ്വാസത്തിൽ നിഫാഖ് വരും, വിശ്വാസത്തിൽ കൂടി നിഫാഖ് വന്നാൽ എന്തായി? നരകത്തിന് അടിത്തട്ടാണ്. നഅ്ദുബില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വളരെ സൂക്ഷിക്കണം. വിട്ടുവീഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരം. സുലഹ് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താ? ആരും വിട്ടുവീഴ്ചക്ക് തയ്യാറുണ്ടാവില്ല. അയൽവാസികൾ തമ്മിൽ പണങ്ങി വർഷങ്ങളായി പണങ്ങി നിൽക്കാണ്, നമ്മൾ നടപടാന്ന് വിചാരിച്ചു, രണ്ടു കൂട്ടരെയും പോയി സംസാരിച്ചു, മണിക്കൂറിൽ ഇവരോട് സംസാരിച്ച് അതെഴുതിച്ച്, ഇവരോട് സംസാരിച്ച് അതെഴുതിച്ച്, രണ്ടാളെയും കൂട്ടിയിട്ട് സംസാരിച്ച് അവസാനം നിങ്ങളൊന്ന് സലാം പറയുന്ന, അസ്സലാമു അലൈക്കും. ഏയ്, ഞാൻ സലാം പറയില്ല, അന്തകൾ ഇന്നെ കൊണ്ട് സലാം പറയും, ഓനോട് വരട്ടെ, പെറ്റി മണിക്കൂറിലൊന്ന് സംസാരിച്ചേ പിന്നെന്തിനാ? അപ്പൊ ബന്നിട്ട് ആദ്യം സലാം പറഞ്ഞപ്പന്റെ തറവാടിത്തം പൊളിഞ്ഞു പോകും എന്നാണ്. എന്നിട്ട് ഒപ്പം എന്നോട് ഇബിലീസ് പറയും, ഈ പറയണ്ട അസലാം, അതൊക്കെന്തിനാ? യുവനമായിട്ടല്ലേ, ഓനത്ര പൈസല്ലേ, ഓനത്ര രാഷ്ട്രീയ സ്വാധീനല്ലേ, ഓ അജ്ജ അതല്ലേ ഇതല്ലേ, നമ്മളെ തറവാട്ടിൽ ആരെങ്കിലും ഇങ്ങനെ മറ്റവരോട് താന്നു കൊടുത്തുണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ സുലഹ് ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ ഏഷണിയും പരദൂഷണവും പറഞ്ഞിട്ട് അമലങ്ങനെ പോയിക്കൊണ്ടിരിക്കന്നെ. എന്തൊരു കഷ്ടനാലോചിക്കുന്നത്. അയൽവാസികൾ തമ്മിൽ പണങ്ങി ചെറിയ കാര്യമായിരിക്കും, ഒരു അതിലുള്ള ഒരു മരമായിരിക്കും ചിലപ്പോൾ പ്രശ്നം, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടി ഇവിടുത്തെ കുട്ടി നിന്ന് മാന്തിയിട്ടുണ്ടാവും, അതിന് പെണ്ണുങ്ങൾ അപ്പുറം വെയിലിന്റെ അപ്പുറം അപ്പുറം ഒന്ന് ചീത്തറിണ്ടാവും, അതിന് ആണുങ്ങളുടെ വീട്ടിൽ അങ്ങനെ വലുതായതായിരിക്കും, ചെറിയ കാര്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ പറമ്പത്തെ തേങ്ങ അപ്പുറത്ത് വീണു, അതറിയാതെ അവരെടുത്തു, അവരെ എങ്ങനെ വിചാരിച്ചിട്ട് ഒരു വട്ടം രണ്ടുവട്ടം വെച്ചു, അപ്പൊ അതിലായിരിക്കും വെറുതെ വർത്താനായിരിക്കും. നാവാണ് ഇതിനൊക്കെ പലപ്പോഴും കാരണം. അതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഈടുറ്റ ബന്ധത്തിന് അടിസ്ഥാനം എന്താ? എല്ലാവരും ദീന് പാലിക്കുക. ദീനിന്റെ നിയമങ്ങൾ എല്ലാവരും പാലിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഇസ്ലാം മുസ്ലിമിനൊരു പെരുമാറ്റച്ചട്ടം നിശ്ചയിച്ചിട്ടുണ്ട്. ആ പെരുമാറ്റച്ചട്ടം എല്ലാവരും സ്വീകരിച്ചാൽ പ്രശ്നങ്ങൾ എല്ലാം എളുപ്പത്തിൽ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് വിട്ടുവീഴ്ചയാണ് ഏറ്റവും പ്രധാനം. ഇൻഷാല്ലാ നമുക്ക് അതിനെ സംബന്ധിച്ച് ഇനിയും സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇസ്ലാമിക സാഹോദര്യം അനുസരിച്ച് ജീവിക്കുന്ന, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما